പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് മറ്റൊരു സംഭവമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത്. സിംഹക്കുഴിയിൽ എറിയപ്പെട്ട ദാനിയേലാണ് നമ്മുടെ ധ്യാന വിഷയം. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 16-17 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ദാനിയേലിനെക്കുറിച്ചുള്ള വിധിക്ക് മാറ്റം വരാതിരിക്കാൻ കുഴി ഒരു കല്ലുകൊണ്ട് അടച്ചു. രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും മോതിരങ്ങൾ കൊണ്ട് അതിന് മുദ്ര വയ്ക്കുകയും ചെയ്തു. കുഴി കല്ലുകൊണ്ട് അടച്ചു, മുദ്രമോതിരം കൊണ്ട് മുദ്ര ചെയ്തു, സീല് ചെയ്തു. ഇനി സിംഹങ്ങൾക്ക് ഇരയാവുകയല്ലാതെ ദാനിയേലിന് പുറത്തു വരാൻ സാധിക്കുകയില്ല. ഇതായിരുന്നു അവരുടെ വിചാരം. രാജാക്കന്മാരുടെ, രാജകീയ ഉദ്യോഗസ്ഥന്മാരുടെ അസൂയയ്ക്ക് ഇരയായിത്തീർന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ദാനിയേൽ. ദാനിയേലിനെക്കുറിച്ച് പല കഥകളും ദാനിയേലിൻ്റെ പുസ്തകത്തിലുണ്ട്. അതിലൊന്നാണ് സിംഹക്കുടിയിൽ അറിയപ്പെട്ട ദാനിയേലിൻ്റെ കഥ. പേർഷ്യൻ രാജാവായ ദാരിയൂസിൻ്റെ ഭരണകാലത്ത് സംഭവിക്കുന്നതായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാനിയേൽ വിശ്വസ്തനായ, നീതിനിഷ്ഠനായ, രാജാവിനോടും ദൈവത്തോടും വിശ്വസ്തത പുലർത്തുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് അദ്ദേഹത്തെ ബഹുമാനിച്ചു, സ്നേഹിച്ചു. മറ്റെല്ലാ ഉദ്യോഗസ്ഥന്മാരെക്കാളും ഉപരിയായി അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തു. അദ്ദേഹം എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും മേലുദ്യോഗസ്ഥനായി. മുഖം നോക്കാതെ നീതി നടപ്പിലാക്കുന്ന ഒരു രാജകീയ ഉദ്യോഗസ്ഥനായിരുന്നു ദാനിയേൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അനീതി പ്രവർത്തിക്കുന്ന, കൈക്കൂലി വാങ്ങുന്ന മറ്റ് അധർമ്മികളായ രാജകീയ ഉദ്യോഗസ്ഥന്മാർക്ക് ഭീഷണിയായി. അതുകൊണ്ട് ഈ മുതിർന്ന ഉദ്യോഗസ്ഥനെ എവിടെങ്ങനെയെങ്കിലും വീഴ്ത്തുക എന്നത് അവരുടെ ഒരു ആവശ്യമായി മാറി. കാരണം ദാനിയേൽ തലപ്പത്തുള്ളിടത്തോളം കാലം ഒരനീതിയും പ്രവർത്തിക്കാനോ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിലാക്കാനോ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് വളരെ സൂത്രശാലികളായ അവർ ഒരു ഉപായം കണ്ടുപിടിച്ചു. രാജാവിനെ കൊണ്ടൊരു കൽപ്പന ഉണ്ടാക്കിച്ചു, പേർഷ്യൻ രാജാവിൻ്റെ കൽപ്പന. ആ കൽപ്പന ഇതായിരുന്നു, ഇനി ഒരു മാസത്തേക്ക് രാജാവിനോടല്ലാതെ ഈ രാജ്യത്തെ ഒരു പ്രജകളും മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല, മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. ഇവരുടെ കള്ളനാക്കു മനസ്സിലാവാതിരുന്ന ദാരിയൂസ് നല്ല കാര്യമാണിതെന്ന് കരുതി കൽപ്പന ഉറപ്പെടുവിച്ചു. രാജാവിൻ്റെ മുദ്ര കൊണ്ട് സീല് ചെയ്ത് പുറത്തിറക്കിയ കൽപ്പന പേർഷ്യക്കാരുടെ നിയമപ്രകാരം ഇനി മാറ്റാൻ പറ്റില്ല. രാജാവിന് പോലും മാറ്റാനാവാത്തതാണ് രാജാവ് പുറത്തിറക്കിയ ഒരു കൽപ്പന. ഈ കൽപ്പന എന്തെങ്കിലും ഉപകാരം ആർക്കെങ്കിലും ചെയ്യുമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ദാനിയേലിനെ കുടുക്കിലാക്കണം. നീതിനിഷ്ഠനായ കാര്യസ്ഥന് വലവിക്കുന്ന ഒരു നിയമമായിരുന്നു ഇത്. രാജാവിൻ്റെ മുമ്പിൽ ദാനിയേലിനെ കുറ്റക്കാരനായി ചിത്രീകരിക്കുക എന്നല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഒരു നന്മയും ഈ നിയമം കൊണ്ടുണ്ടായിരുന്നില്ല. ദാനിയേലിൻ്റെ കാര്യം അറിയാമായിരുന്നു. പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെ ദാനിയേൽ തൻ്റെ പ്രാർത്ഥന തുടർന്നു. പടിഞ്ഞാറോട്ട് തിരിഞ്ഞ്, അപ്പോൾ പേർഷ്യയുടെ പടിഞ്ഞാറാണല്ലോ ജെറൂസലം, ജെറൂസലത്തേക്ക് നോക്കി ദാനിയേൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് ഈ ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിച്ചു, രാജാവിന് മുമ്പിൽ പരാതിയുമായി ചെന്നു. ദാനിയേലിനെ രാജാവ് വിചാരണ ചെയ്തു. ദാനിയേൽ പറഞ്ഞു, ശരിയാണ്, ഞാൻ ദൈവത്തെയോട് പ്രാർത്ഥിക്കും, ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കൂ. ദുഃഖിതനായി ദാരിയൂസ് രാജാവ്. പക്ഷേ തൻ്റെ നിയമം മാറ്റാൻ പാടില്ലാത്തതായിരുന്നതുകൊണ്ട് രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ അടയ്ക്കാനായിട്ട് ഉത്തരവിട്ടു. ഇന്നും സംഭവിക്കുന്ന ഒരു സാഹചര്യമാവാം ഇത്. മേലുദ്യോഗസ്ഥന്മാരോ കീഴുദ്യോഗസ്ഥന്മാരോ, സർക്കാർ ആഫീസിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ നീതി മാത്രമേ പ്രവർത്തിക്കൂ, കൈക്കൂലിക്ക് വിരുദ്ധമായി നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ അതിന് വിരുദ്ധമായ സ്വാർത്ഥ താല്പര്യങ്ങൾ തേടുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇയാളുടെ സാന്നിധ്യം ഭീഷണിയാവും. ഭീഷണി പലപ്പോഴും അവർ നടപ്പിലാക്കുകയും ചെയ്യും. ഇപ്പോൾ ദൈവനിഷേധ പ്രസ്ഥാനങ്ങൾ, നീതി നിഷേധിക്കുന്ന, സ്വാർത്ഥലാഭങ്ങൾ മോഹിക്കുന്ന വ്യക്തികൾ, നീതി പ്രവർത്തിക്കുന്നവരെ അപഹാസ്യരായി ചിത്രീകരിക്കുക, ദുരാരോപണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ, കള്ളക്കഥകൾ, ഇതെല്ലാം കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ താറടിച്ചു കാണിക്കുക, കുറ്റവാളികളായി ചിത്രീകരിക്കുക, ഇത് ഇന്നും സംഭവിക്കാം. പക്ഷേ ഇത് ഭയന്ന് അനീതിക്ക് കൂട്ടു നിൽക്കരുത് എന്നാണ് ദാനിയേലിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുക. ദാനിയേലിനെ സിംഹക്കുഴിയിൽ അടച്ചു. പക്ഷേ അപ്രതീക്ഷിതമായ വിധത്തിൽ മറ്റുള്ളവരെ സംബന്ധിച്ച് അസാധ്യമെന്ന് തോന്നിയത് ദൈവം പ്രവർത്തിച്ചു. ദാനിയേലിൻ്റെ കൂടെ ദൈവം സിംഹക്കുഴിയിലേക്ക് കടന്നു വന്നു, സിംഹങ്ങളുടെ വായ പൂട്ടി. വിശന്ന് അലഞ്ഞിരുന്ന സിംഹങ്ങളായിരുന്നു. ദാനിയേലിനെ വിഴുങ്ങാൻ അവർക്ക് സാധിക്കുമായിരുന്നു, സാധാരണ രീതിയിൽ ചെയ്യേണ്ടതും അതായിരുന്നു. പക്ഷേ സിംഹങ്ങളെ ദാനിയേലിനെ തൊട്ടില്ല. പിറ്റേ ദിവസം സിംഹക്കുഴിയുടെ വാതിൽ തുറക്കുമ്പോൾ യാതൊരു കേടും കൂടാതെ ദാനിയേൽ പുറത്തു വന്നു. ദാനിയേലിനെതിരെ കുറ്റാരോപണമായി വന്ന ഉദ്യോഗസ്ഥന്മാരെ ആ കുഴിയിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞു. കുഴിയുടെ അടിയിലെത്തുന്നതിന് മുമ്പ് തന്നെ സിംഹങ്ങളവയെ അവരെ അടിച്ചു വീഴ്ത്തി തിന്നുകയും ചെയ്തു. ഇത് വീണ്ടും ഒരു വലിയ സാക്ഷ്യമായി മാറി. ദാരിയൂസ് മഹാരാജാവ് ഒരു കൽപ്പനയിറക്കി, ദാനിയേൽ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ദൈവം മാത്രമാണ് ദൈവം. അപ്പോൾ ദൈവത്തിനു വേണ്ടി സിംഹക്കുഴിയിലേക്കും അഗ്നി ജ്വാലയിലേക്കും തീച്ചൂളയിലേക്കും ഇറങ്ങിച്ചെല്ലാൻ വിശ്വാസികൾ തയ്യാറാകുമ്പോൾ അതൊരു വലിയ സാക്ഷ്യമാണ്. ഈ സാക്ഷ്യമാണ് ഇന്നും ആവശ്യം. ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ സന്നദ്ധമാകുന്ന വ്യക്തികൾ മറ്റുള്ളവരെ കൊന്നുകൊണ്ടല്ല, സ്വയം ജീവൻ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് സാക്ഷ്യം നൽകാൻ തയ്യാറാകുമ്പോൾ ദൈവം അവരുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ ദിവസവും ഇപ്രകാരമുള്ള ഒരു സാക്ഷ്യത്തിന് പ്രതിബന്ധങ്ങൾക്കോ പ്രതിഷേധങ്ങൾക്കോ അല്ലെങ്കിൽ മരണഭീഷണിക്ക് തന്നെയോ വഴങ്ങി തിന്മ പ്രവർത്തിക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ നമുക്ക് ദൈവം പ്രദാനം ചെയ്യട്ടെ. ആമേൻ.